Bismillahirrahmanirrahim. Bismillahirrahmanirrahim.
കുൽ നബിയെ തങ്ങൾ പറയുക, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഇഅ്മലു നിങ്ങൾ പ്രവർത്തിക്കുക, അലാ മകാനത്തിക്കും അലാ മകാനത്തിക്കും നിങ്ങളുടെ സ്ഥാനപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് അനുസരിച്ചിട്ട്. ഫസൗഫ ഇന്നി ആമിലുൻ ഇന്നി ആമിലുൻ തീർച്ചയായും ഞാൻ, ആമിലുൻ പ്രവർത്തിക്കുന്നവൻ ആകുന്നു, ആമില അവൻ പ്രവർത്തിച്ചു, യഅ്മലു അവൻ പ്രവർത്തിക്കും അല്ലെങ്കിൽ അവൻ പ്രവർത്തിക്കുന്നു, ആമിൽ പ്രവർത്തിക്കുന്നവൻ. ഇവിടെ ഇപ്പൊ ഉപയോഗത്തിൽ ആമിൽ എന്ന് പറഞ്ഞാൽ കൂലി എന്നാണ്. കൂലി നമുക്ക് പണ്ടൊരു സർക്കുലർ വന്നിരുന്നു, പിന്നെ ഇവിടെ ഒമാനികളൊക്കെ എക്സ്പാട്രിയേറ്റിനൊക്കെ ഹിന്ദി എന്ന് വിളിക്കുന്നുണ്ട്, അങ്ങനെ വിളിക്കരുത്, ആമിൽ എന്ന് വിളിച്ചാൽ മതി, ആമിൽ എന്ന് വിളിച്ചാൽ മതി, ജോലിക്കാരൻ. അപ്പൊ ഒരു ഡോക്ടറെയും ആമിലാണ്, അതേസമയം മറ്റേ സാധാരണ കൂലിയും ആമിലാണ്, അവൻ എക്സ്പാട്രിയേറ്റ് എന്നുള്ള നിലവിൽ. അപ്പൊ ശരിക്കു പറഞ്ഞാൽ ആമിലുൻ പ്രവർത്തിക്കുന്നവനാണ്. ഫസൗഫ പിറകെ, തലമൂൻ നിങ്ങൾ അറിയും. അവിടെ തലമൂൻ, ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ പരീക്ഷയിൽ അധികം ആളുകളും ഈ തെറ്റിക്കുന്നത് ഈ ടെൻസ്, പ്രസന്റൻസും പാസ്റ്റ് ടെൻസും, മറ്റൊന്ന് ജെൻഡറാണ്, ജെൻഡറല്ല, ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ, ഗായിബ് ഹാദിർ മുതകല്ലിം, ഇത് അപ്പുറം ഇപ്പുറം പലരും തെറ്റിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാവികാലവും ഭൂതകാലവും അപ്പുറവും തെറ്റിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് തെറ്റിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ആ ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു, പലരും അതാണ് തെറ്റിച്ചത്. അപ്പൊ നമ്മൾ അതിൻ്റെ മേലെ കുറച്ചൊന്ന് ഊന്നൽ നൽകണം. അപ്പൊ കഴിയുന്നത് നിങ്ങൾ ഈ അർത്ഥം പറയുമ്പോൾ ആശയം പറയുന്നതിന് പകരം വാക്കിൻ്റെ ശരിയായ അർത്ഥം തന്നെ പറയണം, എന്നാലേ നമ്മുടെ ഈ ഗ്രാമറിൻ്റെ ഇത് ഒന്ന് ഫലത്തിൽ വരുന്നു. അതോടൊപ്പം തന്നെ ആ ഗ്രാമർ പുസ്തകത്തിൽ 20 ലെസൺ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ അതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇൻഷാ അള്ള അടുത്ത ഇനിയിപ്പോൾ 81 മുതൽ അല്ല 120 വരെയുള്ള വിഷയം നമ്മളൊരു ഡിസംബർ മാസത്തിൽ ഇൻഷാ അള്ള അത് ഞാൻ ഫിക്സ് ചെയ്യാണ്, ഡിസംബർ മാസത്തെ ഒരു 3-ാമത്തെ ആഴ്ചയോ ആയിട്ട് നമുക്ക് ഇൻഷാ അള്ള അത് നടത്തണം, വ്യാഴാഴ്ച തന്നെ ഈ ക്ലാസ്. ഇപ്പോൾ കഴിയുന്നതും, കാരണം ഇവർ ഇപ്പോൾ പങ്കെടുത്തവർക്കൊക്കെ എല്ലാവർക്കും നല്ല മാർക്കുണ്ട്, ക്ലാസ്സിൽ വരാത്ത ഒരാൾ വെറുതെ ഒന്ന് എഴുതിയതും അതൊഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ല മാർക്ക് ഇതുണ്ട്. പക്ഷേ ഈ പ്രശ്നം വരുന്നത് ഇതിലാണ്, ഇപ്പോൾ വാക്കുകളുടെ അർത്ഥം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്, അതിൽ നിന്ന് വൊക്കാബുലറി ഉണ്ട്, പക്ഷേ ഈ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ആണ് വരുന്നത്. മൻ തക്കൂനു ലഹു, മൻ തക്കൂനു ലഹു ആർക്ക് ആയിരിക്കും എന്നാണ്, മൻ ആര് തക്കൂനു ആകും ലഹു അവന്. അപ്പൊ അവിടെ തക്കൂനു എന്ന് വരാൻ കാരണം ആഖിബത്തു ദാർ, ഭവനത്തിന്റെ പര്യവസാനം അല്ലെങ്കിൽ ശുഭ പര്യവസാനം, വല്ലാഖിബത്തു ലിൽ മുത്തഖി, അന്തിമ വിജയം മുത്തഖീങ്ങൾക്ക് ആകുന്നു. അപ്പൊ ദാർ എന്ന് പറയുമ്പോൾ വീട് എന്ന് പറയുമ്പം സ്വർഗത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആര്? ഇപ്പം എല്ലാവരും പ്രവർത്തിക്കുന്നത് സ്വർഗം ലഭിക്കാനാണ്, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇതനുസരിച്ച് പ്രവർത്തിച്ചോ, ഞാൻ എൻ്റെ നിലപാടനുസരിച്ചു പ്രവർത്തിക്കും. അഥവാ മറ്റൊരാശയം, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, എനിക്ക് എൻ്റെ ദീന്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. പക്ഷേ പിറകെ നിങ്ങൾ അറിയാൻ പോകുന്നു ആർക്കാണ്, ആരാണ് വിജയിക്കാൻ പോകുന്നത്, അതാണ് ശുഭ പര്യവസാനം ആർക്കാണ് ലഭിക്കുക എന്ന്. ഇന്നപ്പോ തീർച്ചയായും കാര്യം, ലാ യുഫ്ലിഹു ളാലിമൂൻ അഫ്ലഹ, അവൻ വിജയിച്ചു. ഒരായത്ത് പറഞ്ഞാട്ടെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മറ്റൊന്ന്, മറ്റൊന്ന് വെള്ളിയാഴ്ച രാവ് എഷാക്ക് ഓതുന്ന സൂറത്താണ് ആദ്യത്തെ റുക്കായത്തിൽ. നാട്ടിലല്ല, വെള്ളിയാഴ്ച ജുമാക്ക് ആദ്യത്തെ ദിവസത്തിൽ ഓതുന്ന സൂറത്താണ്. നാട്ടില് സബ്ബിഹിസ്മു ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല, വിജയിച്ചു. അഫ്ലഹ വശംസി വദുഹ അതിലുണ്ട് അല്ലേ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ. അപ്പൊ അഫ്ലഹ എന്ന് പറഞ്ഞാൽ അവൻ വിജയിച്ചു. ഈ ക്രിയക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് നാല് അക്ഷരങ്ങളുണ്ട്, അലിഫ് ഹംസ ഫാ ലാം ഹാ. അഫ്ലഹ യുഫ്ലിഹു, അഫ്ലഹ യുഫ്ലിഹു മുഫ്ലിഹ, ഉലായികഹുമുൽ മുഫ്ലിഹൂൻ. അപ്പൊ അതിന്റെ റൂട്ട് വേർഡ് അഫ്ഹല ബാബിലാണ്. അഫ്ഹല ബാബിൽ ഒരു സുലാസി മസീദ് എന്ന് പറയും. റൂട്ട് വേർഡ് മൂന്നാണെങ്കിലും അതിന്റെ ഒരു അലിഫ് ചേർത്തിട്ട് നാലാക്കിയതാണ് അത്. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, തീർച്ചയായും അക്രമികൾ വിജയിക്കുകയില്ല. വജാലു എന്താ അർത്ഥം? അവരാക്കുകയും ചെയ്തു. ലില്ലാഹി അല്ലാഹുവിന് മിമ്മാ യാതൊന്നിൽ നിന്ന് വിടുക, അത് സർഹും സറായത് എന്നുള്ളതാണ്. സർ അതാണ് സർഹും, നീ അവരെ വിട്ടേക്കുക എന്നുള്ളത്. സറ ഉണ്ടാക്കുക. قل هو الذي ذرأكم في الأرض وإليه تحشرون. ذرأ أنشأ ഇതൊക്കെ ഒരേ അർത്ഥമാണ്. അൻഷക്കും ജന്നാത്തിൻ മാറൂഷത്തിൻ. ذرأ ഞാനിപ്പോ ഓതിയ ആയത്ത് ഏത് സൂറത്തിലാണ്? قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين. എല്ലാ ദിവസവും ഓതിയാല് കബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് സൂറത്തുൽ. ഖുൽ ഹുവല്ലദീ ദറഅക്കും ഫിൽ അർളി. അപ്പൊ ദറഅ അവൻ ഉണ്ടാക്കി. മിനൽ ഹർസി കൃഷിയിൽ നിന്ന്. ഹർസ് ഹാരിസ് എന്ന് പറഞ്ഞാല് കൃഷിക്ക്. നിസാവുക്കും ഹർസുല്ലക്കും ഹർസ്. വൽ അന്നാമി കന്നുകാലികളിൽ നിന്നും. നസീബൻ ഓഹരി. ഫഖാലു അവർ പറഞ്ഞു. ഹാദാ ലില്ലാഹി ഇത് അല്ലാഹുവിനാകുന്നു. ബിസാമിഹിം ബിസാമിഹിം സഹമ എന്ന് പറഞ്ഞു സഹമല്ലദീന കഫറു അവിശ്വസിച്ചവർ ജൽപ്പിച്ചു. ഇപ്പൊ സാമ എന്ന് പറയുമ്പോ ജൽപ്പനം. ബി സാമീം ഹാ വഹാദാ ലിശുറക്കായിനാ, വഹാദാ ലിഷുറക്ക ഇന, ഇത് നമ്മുടെ പങ്കുകാർക്കുള്ളതാണ് എന്ന് പറയുമ്പോ ചില ഉസ്താദുമാർ വാഴ്ന്നു പറയുമ്പോ പിരിവ് കിട്ടിയാൽ പറയും ഇത് പള്ളിക്കോ തങ്ങക്കോ. പിരിവ് കിട്ടിയാല് പള്ളിക്കോ തങ്ങക്കോ. അതുപോലെ പിന്നെ വീട്ടിലും ഒക്കെ നേർച്ചയാക്കലുണ്ടല്ലോ, മൊഹിദ്ദീൻ ഷേഖിന് നേർച്ചയാക്കലുണ്ട്, പിന്നെ റിഫായി ഷേഖിന് കോയി നേർത്തിട്ട്. അപ്പം അതൊക്കെ വളരെ ഇതാണത്. കാരണം എന്താ, അള്ളാഹ്ക്ക് നേർച്ചയാക്കിയതിനെ തിന്നുന്നതിനൊന്നും പേടിയില്ല. മൊഹിദ്ദീൻ ഷേഖിന് നേർച്ചയാക്കിയത് ആ കർമ്മം നടക്കുന്നതിന് മുമ്പ് കുട്ടികൾ തിന്നിട്ടുണ്ടെങ്കിൽ തൊണ്ടൊക്കെ പിടിച്ചു തിന്നു, എനിക്ക് പേടിച്ചിട്ട് തിന്നൂല. ഇപ്പൊ മൗലൂദ് കഴിക്കുന്നതിന് മുമ്പ് ആ കോഴിയിറച്ചിയുടെ കഷ്ണം തിന്നിട്ടുണ്ടെങ്കിൽ തൊണ്ടക്ക് പിടിച്ചു പോകും എന്നാണ് വിശ്വാസം. അതിന്റെ പേരിൽ കുട്ടികൾക്കൊന്നും കൊടുക്കൂല, കുട്ടികൾ തിന്നുമില്ല. അപ്പം ആ പറയുന്നത് പോലെ നേർച്ച അള്ളാഹുവിനും നമ്മുടെ പങ്കാളികൾക്കും എന്നാണ്. എന്നാൽ ഫമാക്കാന ലി ഷുറക്കാഇഹിം, ഫമാക്കാന ലി ഷുറക്കാഇഹിം, അവരുടെ പങ്കാളികൾക്കുള്ളത് ആകുന്നില്ല. ഫല യസിലു ഇലല്ലാഹി വസല. വസല എന്ന് പറഞ്ഞാൽ അർത്ഥം എത്തി. ഈ ടാക്സി ഡ്രൈവറോടെല്ലാം ചോദിക്കുന്നില്ലേ, ഓയിനൽ വാസൽ, നീ എവിടം വരെ എത്തുന്നു, എവിടെയാ പോകുന്നു, ഓയിനൽ വാസൽ. അപ്പം വസൽ, നീ എന്നെ എത്തിക്കുക. അപ്പൊ വസല യസിലു, വസല അവൻ എത്തി, യസിലു അവൻ എത്തും, ലാ യസിലു എത്തുകയില്ല, ഫലാ യസിലു അപ്പോൾ അത് എത്തുകയില്ല, ഇലല്ലാഹി അല്ലാഹുവിലേക്ക്. വമാ കാന ലില്ലാഹി, അല്ലാഹുവിന് ആകുള്ള ഒന്ന്, ഫഹുവ അത്, യസിലു അത് എത്തും, ഇലാ ശുറകാഇഹിം അവരുടെ പങ്കാളികളിലേക്ക്. ഇതിന് ഈ അള്ളാഹുവിലേക്ക് അവർ ഓഹരി വെച്ചത് പലപ്പോഴും അള്ളാഹുവിലേക്ക് എത്തൂല. പക്ഷേ പങ്കാളികൾക്ക് ഓഹരി വെച്ചത് അത് പങ്കാളികൾക്ക് എത്തും, ചിലപ്പോൾ അള്ളാഹുവിന് കൊടുക്കുന്നത് അത് പങ്കാളികൾക്കേക്കും എത്തും. അതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ്, വളരെ ചെറിയ ശിർക്ക് ഏതാണ്, റിയാദ്. ആളുകൾ കാണാൻ വേണ്ടിയിട്ട്, ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുന്നത് അത് റിയാ ആണ്, അതൊരു ശിർക്കാണ്. അപ്പോ നമ്മള് ദാനധർമ്മത്തിൽ ശിർക്ക് ചെയ്യാം, ശിർക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ പള്ളിക്ക് ധർമ്മം കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ ധർമ്മം കൊടുക്കുന്നത് പള്ളിയുടെ പ്രസിഡന്റ് സ്ഥലത്തെ കലക്ടറാണ്. കലക്ടർ വന്നിരിക്കുന്നു വാങ്ങാൻ വേണ്ടി, സംഭാവന വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു, കൊടുക്കുന്നത് പള്ളിക്കാണ്. പക്ഷെ കലക്ടർ വന്ന് ചോദിക്കുമ്പോൾ ഇത്ര ചെറിയ സംഖ്യ എങ്ങനെയാണ് ഞാൻ കൊടുക്കുക എന്ന് എൻ്റെ മനസ്സ് പറയുക, എന്നിട്ട് ഞാൻ വലിയൊരു സംഖ്യ കൊടുക്കുന്നു. പള്ളിക്ക് കൊടുക്കുന്നത് അള്ളാഹ്ക്കാണ്, പക്ഷെ ഇവിടെ കൊടുത്ത ആ വലിയ സംഖ്യ ഉണ്ടല്ലോ, അത് കൊടുത്തത് ആർക്കാണ്, കലക്ടർക്കാണ് കൊടുത്തത്. അപ്പം ശരിക്കും കാഴ്ചയിൽ എന്താണത്, പള്ളിക്കാണ് കൊടുത്തത്, പക്ഷെ അത് അള്ളാഹുവിലേക്ക് എത്തിയിട്ടില്ല. എടാ എത്തിയത് എവിടെയാണ്, കലക്ടർക്ക് എത്തിയത്. ഇങ്ങനെയുള്ള ഇബാദത്തുകൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ റിയായിന്റെ ഇബാദത്ത് അല്ലെങ്കിൽ ശിർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചെറിയ കറുത്ത പാറന്റെ ഉള്ളിൽ കറുത്ത ഉറുമ്പ് നടക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ശിർക്കിനെ പറ്റി നമ്മൾ നല്ലോണം ഒന്ന് പഠിക്കണം. വമാ കാന ലില്ലാഹി ഫഹുവ യസ്ലു ഇലാ സാഅ മാ യഹ്കുമൂൻ. സാഅ എത്ര മോശം അല്ലെങ്കിൽ എത്ര ചീത്തയാണ്. മാ യഹ്കുമൂൻ അവര് വിധി കൽപ്പിക്കുന്നത് എത്ര ചീത്തയാണ്. ഇപ്രകാരം സയ്യന ഭംഗിയുള്ളതാക്കി കാണിച്ചു, ഭംഗിയുള്ളതാക്കി ലികസീരിൻ മിനൽ മുശ്രിക്കീന ലികസീരിൻ മിനൽ മുശ്രിക്കീന മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള മുശ്രിക്കുകളിൽപ്പെട്ട പലർക്കും ഭംഗിയുള്ളതാക്കി കാണിച്ചു. ആരാണ് ഇവിടെ ഭംഗിയുള്ളതാക്കി കാണിച്ചു കൊടുത്തത്? ഇവിടെ നിങ്ങൾ അതിൻ്റെ കർത്താവിനെ പറഞ്ഞാട്ടെ, സയ്യനയുടെ കർത്താവ് എവിടെയാണ് ഉള്ളത്? സയ്യന എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു എന്നാണ്. ഈ ആയത്തില് അതിൻ്റെ ഫാഹയില് അല്ലെങ്കിൽ കർത്താവ് അവിടെയുണ്ട്. അത് ഏതാണ് കർത്താവ്? എവിടെയാ ഉള്ളത്? ഷുറക്കാഉഹും. അത് വേണ്ടത് എങ്ങനെയാണ്? സയ്യന ഷുറക്കാഉഹും. അത് ആ ഷുറക്കാ എന്നുള്ളത് ബഹുവചനമാണ്, ജമ്മ്. പക്ഷെ അത് ഈ ക്രിയക്ക് ശേഷം വന്നതുകൊണ്ട് നമുക്ക് ആ ക്രിയ സിംഗുലറിൽ ഉപയോഗിക്കാം. അതിൻ്റെ കർത്താവ് ബഹുവചനാണെങ്കിൽ പോലും, അതേസമയം പിന്നെ കർത്താവ് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ശേഷമാണ് ക്രിയ വരുന്നതെങ്കിൽ ക്രിയയും എന്താക്കണം? ബഹുവചനത്തിലേക്ക് കൊണ്ടുവരണം. അതൊരു നിയമമാണ്. അപ്പൊ സയ്യന ലികസീരിൻ മിനൽ മുശ്രിക്കീന ഖത്ല ഔലാദിഹിം ഷുറക്കാഉഹും, അവരുടെ പങ്കാളികൾ അവരുടെ സന്താനങ്ങളുടെ കൊല മുശ്രിക്കുകളിൽപ്പെട്ട പലർക്കും ഭംഗിയുള്ളതാക്കി കാണിച്ചു കൊടുത്തു. എന്തിനാണത്? ലിയുറുദൂഹും, അവരെ നാശത്തിൽ പതിപ്പിക്കാൻ. വലിയൽബിസു അലൈഹിം ദീനഹും, അവരുടെ മതം കൂട്ടിക്കലർത്താൻ. ലബിസ, ലബിസ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ധരിച്ചു. ലിബാസ് വസ്ത്രം. ഇപ്പൊ ലബിസ എന്ന പദത്തിന് എന്തുണ്ട് അർത്ഥം? കൂട്ടിക്കലർത്തുക. ഇന്നല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലായിക്കലോ ഹുമുൽ മുഹ്തദൂൻ. വിശ്വസിച്ചവര് അവരുടെ ഈമാനിനെ അവര് അക്രമമായിട്ട് ലുൽമുമായിട്ട് കൂട്ടിക്കലർത്തിയില്ല. അവിടെ ലുൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശിർക്കാണ്. ഇന്ന ശിർക്കല ലുൽമുൻ അലി. അപ്പൊ അതെന്തിനാണ് ഈ ലിബാസും ഈ കൂട്ടിക്കലർത്തലും ഒരു വാക്കിൽ പറയുന്നത്? അത് ഒരേ വാക്കായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഇഴ ചേർക്കുക, അതായത് നെയ്ത്ത് അല്ലെങ്കിൽ വീവിങ് എന്ന് പറയുന്നത് കുറെ നൂല് ഇങ്ങനെ ഇതായിട്ടും മറ്റൊന്ന് പാരലലായിട്ടും ഇങ്ങനെ പോകുന്നതാണ്. അത് കൂട്ടിക്കലർത്തിയിട്ടാണ് വസ്ത്രം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ വാക്കിന് അങ്ങനെ പറഞ്ഞത്. വലിയൽബിസു അലൈഹിം ദീനഹും, അവരുടെ മതം കൂട്ടിക്കലർത്തുവാനും വേണ്ടി. ഇന്നിപ്പോ പ്രത്യേകിച്ച് നമുക്ക് തെറ്റും ശരിയും, ഇസ്ലാം ഏത് ഇസ്ലാം അല്ലാത്ത ഏത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ്. ഹാജിമാര് ഹജ്ജിന് പോയി, ഹജ്ജിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? സ്വർഗം. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. ഒരാള് ഹജ്ജും മബ്റൂർ. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്ന അൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. പിന്നെ വഫലുൽ ഖൈർ وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണ്. ആരെങ്കിലും ഈ മാസങ്ങളിൽ ഹജ്ജിനെ നിർബന്ധമാക്കിയാൽ റഫസ് ഇല്ല, തോന്നിയവാസ മ്ലേച്ഛ പ്രവൃത്തികളില്ല, ഫുസൂഖ് ഇല്ല, ജിദാലില്ല. നിങ്ങൾ നന്മ ചെയ്യുക, നിങ്ങളെ കൂടെ പൊതിച്ചോറ് കൊണ്ടുപോവുക, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല പൊതിച്ചോറ് തക്കുവയാണ്. എന്നെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരാൾ ഹജ്ജ് ചെയ്തു, വലം യർഫുസ്, പിന്നെ വലം യഫ്സുഖ്, പിന്നെ ജിദാലിൻ്റെതും പറയുന്നുണ്ട്. അവൻ അവൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിൽ എത്രമാത്രം നിഷ്കളങ്കനാണോ, എത്രമാത്രം നിഷ്കളങ്കനാണോ അത്രമാത്രം നിഷ്കളങ്കനാണ് അവൻ. അപ്പോ ഈ കാലം അത്രയും മുഴുക്കൻ ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്ന ആളുകൾ, അവര് മുസ്ലിം സമൂഹ ഉമ്മത്താകുന്ന ഈ പാലില് കടഞ്ഞെടുത്ത വെണ്ണകൾ പോലെ ഒരു ക്രീമി ലെയറായിട്ട് മാറി നിൽക്കേണ്ടതുണ്ട്. ഇത് ആ സമൂഹത്തെ നിങ്ങൾ നോക്ക്, അവരൊക്കെ ഹാജിമാരാണ്. അവര് സമൂഹത്തിലെ മറ്റുള്ളവരിൽ നിന്നും വ്യതിരിക്തത പാലിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ, അവരുടെ നടപടി ഘട്ടങ്ങളിൽ, കാര്യങ്ങളിൽ. അങ്ങനെ ഒരു ക്രീമി ലെയറിനെ നമുക്ക് മുസ്ലിം സമൂഹത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റേണ്ടിയിരുന്നു, അത് പറ്റിയിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞു പോയതൊക്കെ പോയി, അഫല്ലാഹു അമ്മാ സലഫ് കഴിഞ്ഞതൊക്കെ അല്ല പുറത്തു വന്നു. ഇനി പുതിയ ഹജ്ജിന് പോയി തിരിച്ചു വരുന്നവരെങ്കിലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞപ്പം വളരെ അറിവുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചാൽ മത്രയിൽ ഹജ്ജ് ക്ലാസ്സിന് ഒരാൾ പങ്കെടുത്തപ്പോൾ ഹാജിമാര് പാലിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഒരു ഉസ്താദ് എൻ്റെ പേരായിരുന്നു കുത്തിയെന്ന് പറഞ്ഞു. എന്ത്, എനിക്കിതൊന്നും പറ്റിപ്പതാക്കിയിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങളുടെ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ആളുകളെ ഹജ്ജിൽ നിന്നും പിന്തിരിപ്പിക്കുകയല്ലേ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, കസ്റത്തുൽ ഖബീസ്, സമൂഹത്തിലുള്ള തിന്മയുടെ ആധിക്യം, തിന്മ ശരിയാണ് എന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കരുത്. അതായത് പലപ്പോഴും സമൂഹത്തിലെ ആളുകളൊന്നും ഇതൊന്നും അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ഇത്രയും തീവ്രമാക്കേണ്ടതില്ല. ഇത്രയും തീവ്രമാക്കേണ്ടതില്ല എന്ന അഭിപ്രായം വരുന്നു. ഒരിക്കലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല. ശരിക്കും ആ ഹജ്ജിന് പോകുന്നവർ അവർ വെറുതെ വേസ്റ്റ് ആക്കുകയാണ് അവരുടെ സമയവും അവരുടെ സമ്പത്തും. വേറെ എവിടെയെങ്കിലും പിക്നിക്ക് പോക്കാൻ നല്ലത്. അപ്പൊ അതിന് താല്പര്യമുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഹജ്ജിന്റെ കാര്യം പറഞ്ഞത് എന്താണ്? പരിശുദ്ധ ഭവനത്തിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നത് അള്ളാഹുവിന് ജനങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഒരു അവകാശമാണ്. ഫമൻ കഫറ, ആര് നിഷേധിക്കുന്നുവോ, അള്ളാഹുവിന് നമ്മള് പിന്നെ ഒരാള് ഹജ്ജ് ചെയ്താല് അള്ളാഹ്ക്ക് ഒരു നേരത്തെ റേഷൻ വാങ്ങാൻ എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ലല്ലോ. അതാ പറഞ്ഞ അള്ളാഹു അനിയുമാണ്. അപ്പൊ ഈ നിലപാടിൽ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ഇബാദത്തുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കോംപ്രമൈസ് നടത്തരുത്. ഏത് സമ്പാദ്യവും കൊണ്ട് പോവാ, ഗവൺമെന്റിന്റെ ചെലവിൽ അവിടെ 5-star ഹോട്ടലിൽ പോയിട്ട് സുഖിക്കുക, ഇത് ശരിക്കു പറഞ്ഞാൽ ഹജ്ജിനെയൊക്കെ അവഹേളിക്കലാണ് ഇത്. കാരണം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്താൻ പറ്റില്ല, ഇത് ഹാജിയാണ് അയാൾ. അപ്പൊ തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ഹിന്ദുവും മുസ്ലിമും കൂട്ടുകച്ചവടം നടത്തി, മുസ്ലിം എപ്പോഴും തോപ്പിക്കും, ഹിന്ദു തോപ്പിക്കൊന്നും ചെയ്യില്ല. അപ്പൊ ഒരു ക്രിസ്ത്യൻ സംസാരിച്ചപ്പോ പറഞ്ഞ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു അജ്ജുണ്ട്, എനക്ക് അങ്ങനത്തെ അജ്ജില്ല. എന്റെ പാപം അവിടെ അജറുൽ അസ്വദ് വിളിച്ച് വലിച്ചെടുക്കുമല്ലോ, എനിക്ക് അങ്ങനെ ഒരു അജറുൽ അസ്വദ് ഇല്ല, അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ ധാരണകൾ നമ്മൾ മാറ്റണം. ഹജ്ജിന് പോകുന്നില്ല വേണ്ട, ആർക്കാ കുഴപ്പം, പോകുന്നുണ്ടെങ്കിൽ അത് ശരിയായ അർത്ഥത്തിൽ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞു വന്നാൽ ഞാൻ ഈ ഉദാഹരണവും പറഞ്ഞു. ഇത് നമ്മൾ ഹജ്ജിന് പോയാൽ അവിടുന്ന് നല്ല തണുത്ത ചൂടുള്ള കാലത്ത് ഹജ്ജിൻ്റെ ദിവസം അവിടെ അവിടെ ഈ ഐസ് ക്യൂബ് ഉണ്ടാകും വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം വല്ലാതെ ചൂട് വരുമ്പം അതിൽ നിന്ന് അങ്ങോട്ട് എടുക്കാൻ നോക്കും. അപ്പൊ ആ കച്ചവടക്കാരൻ ഒരു വിളിയുണ്ട്, യാ ഹജ്ജ്, ഒരായിരം ടണ്ണ് ഭാരമുള്ള ഒരു വിളിയാണത്, നീ എവിടെയാണ്, നീ എന്തായി ചെയ്യുന്ന. അതുപോലെ ഹജ്ജ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ വിളിക്കുന്ന ഹാജിമാരുണ്ടല്ലോ, ആ ഹാജിമാരെ ഒരാൾ വിളിക്കണം, യാ ഹജ്ജ്. അതിന്റെ അപ്പുറം ഒരു വസ്തുവും പറയണ്ട, ആ ഒരു മാനസിക അവസ്ഥയെങ്കിലും ഒരു ഹാജിക്ക് ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നും. ഇസ്ലാമിന്റെ ആരാധനകൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. നിസ്കാരം, ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നോമ്പ്, ആരെങ്കിലും നോമ്പുകാരനായിട്ട് ചീത്ത സംസാരങ്ങളും ചീത്ത പ്രവൃത്തികളും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ പട്ടിണി കിടക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു താല്പര്യവുമില്ല. വളരെ ക്ലിയറാണ് ആരാധന. ആരാധനകളിൽ നമ്മൾ ആ ഒരു കോംപ്രമൈസ് വരുത്താതിരിക്കുക. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ ഫാരൂഹു, എന്താണ് മാ ഫാരൂ, അവര് അത് ചെയ്യുകയുമായിരുന്നില്ല. ഫസർഹും, ഇതാണ് നേരത്തെ പറഞ്ഞത്, ആയതിനാൽ താങ്കൾ അവരെ വിട്ടേക്ക, അവരെ പാട്ടിന് വിട്ടേക്ക, പോയി തൊലയട്ടെ. വമാ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നതിനും താങ്കൾ വിട്ടേക്കുക. ഇപ്പൊ ശിർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ നമ്മളെ ചന്ദനക്കുടവും ഭീമാപള്ളിയും ഇതുമായി ബന്ധപ്പെടുന്ന അവർ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്ന ആരാധനാ കർമ്മങ്ങളാണ്, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത. അപ്പൊ അവിടെയൊക്കെ ഓരോ ഇതുണ്ട്, ഇത് ഈ ചന്ദനക്കുടത്തിൻ്റെതായാലും ഭീമാപ്പള്ളിയിലേതും അവിടെ കുറെ അലിഖിത നിയമങ്ങളൊക്കെ അവിടെയും ഉണ്ട്. പക്ഷെ അതിന് അള്ളാഹുവിൽ നിന്നോ റസൂലിൽ നിന്നോ യാതൊരു സുൽത്താനും ഇല്ല, ഓരോരുത്തരും കെട്ടിച്ചമച്ചുണ്ടാക്കിയ അവരെയൊക്കെ അങ്ങ് വിട്ടേക്കാണ്. വക്കാലു, അവർ പറയുന്നു, ഹാദിഹി അനാമുൻ വഹർസുൻ ഹിജുറുൻ, ഈ കാലികൾ, വഹർസുൻ, ഈ വിളകൾ, ഹിജുറുൻ, വിലക്കപ്പെട്ടതാണ്. ലാം യത്അമുഹ, അതിനെ ഭക്ഷിക്കുകയില്ല, ഇല്ലാമൻ നശാഉ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ലാതെ, ബിസാമിഹിം, അവരുടെ ജൽപ്പനം കൊണ്ട്, വ അൻആമുൻ, കാലികൾ, ഹുരിമത്ത്, അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, ലുഹൂറുഹ, അതിൻ്റെ മുതുകുകൾ, മുതുകുകൾ എന്ന് പറഞ്ഞാൽ അതിൽ സവാരി ചെയ്യുന്നത് പാടില്ല. ചില കാലികൾ, ഒരിതിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ വിശ്വാസമുണ്ട്, എന്ത്, മൂന്ന് പെൺകുട്ടിയെ പ്രസവിച്ചിട്ട് ഒരാൺകുട്ടിയെ പ്രസവിക്കുക, അല്ലെങ്കിൽ മൂന്ന് ആൺകുട്ടികളെ പ്രസവിച്ച് ഒരു പെൺകുട്ടിയെ പ്രസവിക്കുക, ഇതൊക്കെ എന്താണ്, നെഹസാണ്. നെഹസ് എന്ന് പറഞ്ഞാൽ ദുഷഗുണം, അല്ലെങ്കിൽ ദൗർഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ മനുഷ്യർ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ്. ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും ഈ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ചില കുട്ടികൾ ജനിച്ചപ്പം മുതൽ ഈ ആളുകൾക്ക് കഷ്ടകാലം, അതിൻ്റെ പേരിൽ കുട്ടികളെ കൊന്നവർ വരെ തന്നെ ഉണ്ട്. നമ്മളിത് ഞാനിതൊക്കെ പറയുമ്പം ഇപ്പൊ ഇന്നലത്തെ ഇതിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, കൊയിലാണ്ടിയിൽ ഒരു അബ്ദുൽ അസീസ് സ്വന്തം 11 വയസ്സായ മകളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു ഏതോ ഒരു ചാനലില്. ഇപ്പൊ ഇതിനു മുമ്പ് വേറൊരു എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വേറൊരു മുസ്ലിം, ഇതിൻ്റെ ഒക്കെ ഇനിയിപ്പം മുസ്ലിങ്ങളെ മാത്രം അവർ തിരഞ്ഞു പിടിച്ചിട്ട് വാർത്ത കൊടുക്കുന്നതോ എന്തോ അള്ളാഹു ആയാലും നമുക്കറിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും അവരിത് ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ എത്രയോ ചെയ്തോട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് സ്വർഗവും നരകവും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ശരിക്കും അമ്രും ബിൽ മാറൂഫും നഹ്യും അനിൽ മുങ്കറും സമൂഹത്തിൽ നടത്തുന്നത്. പക്ഷെ നമുക്കിതിനൊന്നും സമയമില്ല, നമ്മുടെ ഇഷ്യൂസ് ഒക്കെ വേറെയാണ്. ചില കന്നുകാലികൾ അവര് സ്മരിക്കുകയില്ല. അവിടെയൊക്കെ നമ്മൾ ആ യദുക്കുറൂന എന്ന് പറയുന്നതിന്റെ ഗ്രാമർ ശരിക്ക് മനസ്സിലാക്കും. ദക്കറ അവൻ ഓർമ്മിച്ചു, യദുക്കുറു അവൻ ഓർമ്മിക്കും, യദുക്കുറൂന അവര് ഓർമ്മിക്കും, ലാ യദുക്കുറൂന അവര് ഓർമ്മിക്കുകയില്ല. ഇസ്മല്ലാഹി അല്ലാഹുവിന്റെ നാമം, അലൈഹ അതിന്റെ മേൽ, ഇഫ്തിറാൻ അലൈഹി അത് അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമച്ചുകൊണ്ട്. അള്ളാഹ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അള്ളാഹ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവരിതൊക്കെ ചെയ്യും. സയജസീഹിം അവനവർക്ക് പിറകെ പ്രതിഫലം നൽകും. ബിമാ കാനു യഫ്തറൂൻ അവർ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. അതായത് ഇത് മനസ്സിലാവാത്തത് പിന്നെ അന്ന് അറബ് സമൂഹത്തിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമന കാലത്ത് അറബ് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആചാരങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അവർക്ക് ഒട്ടകങ്ങൾക്കൊക്കെ ഒരുപാട്, നമുക്കിപ്പോൾ പുറത്ത് നോക്കുമ്പോൾ അതൊന്നും അറിയില്ല, അവരുടെ ഇടയിൽ കുറേ ആചാരങ്ങൾ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട്. അതാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് മറ്റേ സൂറത്തുൽ മാഇദയിൽ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് ബഹീറ ഹാമു സായിബ് ഒസീല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര പ്രസവിച്ച ആണ് ഇത് ഇന്നത് പറ്റില്ല എന്നൊക്കെയുള്ള അത് പറഞ്ഞില്ലേ, അതാണ്. അതുപോലെ തന്നെ അവർ കൃഷി ആ ചെയ്യുന്നതിലും അവരുടെ ബിംബങ്ങൾക്ക് ഓഹരിയുണ്ട്. മൃഗങ്ങളിൽ അവരുടെ ബിംബങ്ങൾക്ക് ഓഹരിയുണ്ട്. ഈ ലാത്തയുടെയും അനാത്തയുടെയും ഒക്കെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അറക്കുന്നുണ്ടല്ലോ. അത് അന്നുള്ളതാണ്. ഇന്നിപ്പം പലതും നമുക്കൊരു വല്ലാതെ ഇതുപോലെ തോന്നും. ഈ സൂറത്തുൽ അന്നാമിലെ കുറെ ഇങ്ങനെയുള്ള കുറച്ച് ആയത്തുകൾ വഖാലു അവർ പറയുകയും ചെയ്തു, മാഫി ബുതൂനി ഹാദിഹിൽ അന്നാം. മാ എന്താ അർത്ഥം? യാതും ഫീ ബുതൂനി ഹാദിഹിൽ അന്നാമി, ഈ മൃഗങ്ങളുടെ വയറുകളിലുള്ള ഒന്ന് ഖാലിസത്തുൻ ലിദുക്കൂരിന. ഖാലിസത്തുൻ ലിദുക്കൂരിന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. ചിലപ്പോൾ മൃഗങ്ങൾ അത് പ്രസവിക്കുന്ന കുട്ടികൾ അത് ഭക്ഷിക്കാനോ അതിൽ സവാരി ചെയ്യാനോ പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ. വമുഹറമുൻ അലാ അസ്വാജിന, വമുഹറമുൻ അലാ അസ്വാജിന, അത് നമ്മുടെ ഭാര്യമാർക്ക് ഹറാമാക്കപ്പെട്ടതാണ്, സ്ത്രീകൾക്ക് അത് തിന്നാൻ പാടില്ല. വയ്യക്കും മൈത്തത്തൻ, ഇനി അത് ശവമാണെങ്കിലോ, അത് പ്രസവിക്കുമ്പോൾ ഒരു ശവമായിട്ട് വന്നു അത്, അങ്ങനെയാണെങ്കിൽ ഫഹും ഫീഹി ശുറക്കാവ്, അവര് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അത് തിന്നു. ജീവനോടെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറെ ഇങ്ങനെയുള്ള ഇത്. സയജ്സീഹിം അള്ളാഹു അവർക്ക് പിറകെ പ്രതിഫലം നൽകും. വസ്ഫഹും, വസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വസ്ഫ് സിഗ്നേച്ചർ, വസ്ഫ് വലീഫി, വലീഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജോലി, ജോബ്. വസ്ഫ് വലീഫ പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അപ്പൊ വിവരണം എന്നുള്ളതാണ് വസ്ഫ്. വസ്ഫഹും അവരുടെ വിവരണം, ഇന്നഹു തീർച്ചയായും അത്, ഹക്കീമുൻ അലീം തീർച്ചയായും അവൻ, അള്ളാഹു ഹക്കീമുൻ യുക്തിമാനാണ്, അലീമുൻ അറിയുന്നവനാണ്. ഖദ് ഖസിറല്ലദീന ഖതലു ഔലാദഹും, ഖദ് ഖസിറല്ലദീന ഒരു കൂട്ടര് നഷ്ടത്തിലായി, ഖതലു ഔലാദഹും അവരുടെ കുട്ടികളെ അവർ കൊന്നു, സഫഹൻ 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 വിഡിത്തത്തിലും, സഫിഹ അവൻ വിഡ്ഢിയായി, സഫാഹത്ത് വിഡ്ഢിത്തം, സുഫഹ വിഡ്ഢികൾ, സഫീഹ് വിഡ്ഢി, സുഫഹ വിഡ്ഢികൾ. സയഖൂലു സുഫഹാഉ മിനന്നാസ് ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ കുട്ടികളെ കൊന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദുരന്തങ്ങൾ വന്നത് ആ കുട്ടികളുടെ കാരണമാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ കൊന്നു. ബിഗൈരി ഇൽമിൻ, അവർ അറിവ് യാതൊരു അറിവുമില്ലാതെ. വഹറമു, അവർ ഹറാമാക്കുകയും ചെയ്തു. മാ റസഖഹുമുല്ലാഹു, മാ റസഖഹുമുല്ലാഹു, അതിന്റെ പൂർണ്ണമായിട്ട് എങ്ങനെയാത്? അള്ളാഹു അവർക്ക് നൽകിയ യാതൊന്നിനെ അവര് ഹറാമാക്കി. ഇഫ്തിറാൻ അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമച്ചുകൊണ്ട്. ഖദുല്ലു, അവര് വഴിപിഴച്ചുപോയി. ഉമാക്കാനു മുഹ്തദി, അവര് നേർമാർഗം പ്രാപിച്ചതുമില്ല. അതവിടെ നിൽക്കട്ടെ.
അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഈ ഫാരന്റെ ഇത് പറഞ്ഞു, ഫഹല, അതെല്ലാരും കൂടി ഒന്ന് പാടിയാട്ടെ ആ പാട്ട്. ഫഹല ഫഹല ഫഹലു ഫഹലത്ത് ഫഹലത്ത ഫഹലന ഫഹൽത ഫഹൽതുമാ ഫഹൽതു ഫഹൽതി ഫഹൽതുമാ ഫഹൽതുന്ന ഫഹൽതു ഫഹൽന. ഇനി ഇതൊക്കെ അവൻ ചെയ്തു എന്നാണ്. ഇനി ഇതിന്റെ നഫീ, നഫീ നഫിയ എന്ന് പറഞ്ഞാൽ നിഷേധം. മാ ഫഅല, മാ ഫഅല, അവൻ ചെയ്തിട്ടില്ല. ഈ മാ എന്നുള്ളതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. മാ യാതൊന്ന്, മാ ഫഅല അവൻ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള പല അർത്ഥങ്ങളും. അതേസമയം ഇത് പാസ്റ്റ് ടെൻസിൽ മാത്രമാണ് മാ നിഷേധിക്കുന്നത്. അതേസമയം പ്രസന്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസിൽ ലായാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചെയ്തിട്ടില്ല. ഇനി അതിന്റെ ഇത് മഅറൂഫാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞത്. ഇനി ഇതിന്റെ മജ്ഹൂൽ, അതെങ്ങനെ പറയാം? ഫുഇല, അവൻ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോ കർമ്മണി പ്രയോഗം എന്ന് പറയും. അവൻ ചെയ്യപ്പെട്ടു, അത് ശരിക്കും പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഉപമ ലുരിബയാണ്. അവൻ അടിക്കപ്പെട്ടു, അവൻ അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ വേറെ ആരോ പറഞ്ഞിട്ട് അവൻ അടിച്ചു. ആ അടിച്ച ആളെ പേര് ആ വാക്കിലില്ല എന്നാണ് അതിന്റെ അർത്ഥം. കുതില രാവണ എന്ന് പറഞ്ഞാൽ രാവണൻ കൊല്ലപ്പെട്ടു. അതേസമയം രാമ കതല രാവണ എന്ന് പറയുമ്പോ രാമൻ രാവണനെ കൊന്നു, അതിൽ കത്തലയിൽ അവനുണ്ട്. അപ്പൊ കർത്താവിന് അറിയപ്പെട്ടു. ഇനി ഇത് അവൻ ചെയ്യ